ഭൂമിയിലുണ്ടായ കുലുക്കങ്ങളും വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുലുക്കങ്ങളും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയായിരുന്നു. അതിൽ മൂന്നാമതായി ദ അഡ്വന്റ് ഓഫ് ഗോഡ് ഇൻ സീനായ്, ദൈവിക സാന്നിധ്യത്തിൻ്റെ കുലുക്കം സീനായ് പർവ്വതത്തിൽ. പുറപ്പാട് പുസ്തകം 19:18 അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നു. മ്ലേച്ഛത വർദ്ധിച്ചപ്പോൾ തൻ്റെ സൃഷ്ടിയെ നോക്കി ദൈവം ദുഃഖിച്ചു. നോഹയുടെ കാലത്ത് വെള്ളത്താലുള്ള ഒരു ന്യായവിധിയുടെ കുലുക്കമുണ്ടായിട്ടും പഠിക്കാത്ത ജനം വീണ്ടും മ്ലേച്ഛത പ്രവർത്തിച്ചപ്പോൾ സൊദോം ഗൊമോറയെന്നു തീ ഇറക്കി ദൈവം നശിപ്പിച്ചു. തൻ്റെ മടങ്ങിവരവ് ഏത് കാലത്തും ഏത് സമയത്തും സംഭവിക്കുമെന്ന് പഠിപ്പിക്കുവാൻ കൂടിയാണ് ഈ ന്യായവിധികൾ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഭൂമിയെ കുലുക്കാൻ ആകാശത്തു നിന്ന് തീ ഇറക്കുമ്പോഴും പർവ്വതങ്ങൾ പൊട്ടിത്തകരുമ്പോഴും ജനം ദൈവിക മഹത്വം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്ന ജനത്തെ കൈപിടിച്ചുയർത്തുവാൻ 10 കൽപ്പന നൽകുന്ന കാര്യം സംസാരിപ്പാനാണ് മോശയെ സീനായ് പർവ്വതത്തിലേക്ക് ദൈവം വിളിച്ചത്. ഈ വരവിൻ്റെ മുന്നറിയിപ്പുകളാണ് കാഹളധ്വനി, ഇടിമുഴക്കം, മിന്നൽ, തീച്ചുളയിലെ പോലെ ഉയരുന്ന പുക, കുലുക്കം എന്നിവ. സീനായ് പർവ്വതത്തിൽ നിന്നും യഹോവ പറയുന്നു, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. പുറപ്പാട് പുസ്തകം 19:5. തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ജനം തൻ്റെ പ്രത്യേക സമ്പത്ത് യഹോവ പ്രഖ്യാപിക്കുന്നു. സഹോദരങ്ങളെ, പർവ്വതത്തിലേക്ക് നോക്കി സഹായം ചോദിക്കുന്നവരാണ് നാം. നിങ്ങൾ എൻ്റെ സമ്പത്ത് യഹോവ പറയുകയും ചെയ്യുന്നു. നാം എത്ര ഭാഗ്യവാന്മാരാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 19:18 3 ദിവസം ശുദ്ധീകരണം പ്രാപിച്ച ജനത്തിന് യഹോവയുടെ പ്രത്യക്ഷതയുടെ സമയമായപ്പോൾ പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. യഹോവയുടെ വരവും പ്രവൃത്തിയും ശബ്ദവും സീനായിൽ ഒന്നിച്ചു. യഹോവ മോശയെയും അഹരോനെയും മാത്രമേ പർവ്വതത്തിലേക്ക് വിളിച്ചുള്ളൂ. ജനം ഇപ്പോഴും താഴ്വരയിൽ തന്നെ. അന്നും ഇന്നും ജനം താഴ്വരയിൽ തന്നെയാണോ? താഴ്വരയിലെ പ്രസംഗമായ രക്ഷ, മാനസാന്തരം, വിശുദ്ധീകരണം ഇവയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ പർവ്വതത്തിലേക്ക് കയറി വരുവാൻ ആരും ശ്രമിക്കുന്നില്ല. ഇന്നും ആ പ്രസംഗം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ആളുകൾക്കിഷ്ടം. എന്നാൽ താഴ്വരയിൽ നിന്ന് നമുക്ക് ആ പർവ്വതത്തിലേക്കൊന്ന് കയറാം. എബ്രായർ 12:26 യഹോവയുടെ ശബ്ദം ഭൂമിയെ ഇളക്കുമെന്ന് കാണാം. അവൻ്റെ ശബ്ദം അവൻ്റെ വാക്കുകളാണ്. എലോഹീം എന്ന വാക്കിന് പ്രകൃതിയുടെ ദൈവം എന്നർത്ഥമുണ്ട്. സങ്കീർത്തനം 29 യഹോവയുടെ ശബ്ദമായി ഇടിനാദത്തെ ചിത്രീകരിക്കുന്നു. അത് വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. സദൃശവാക്യം 20:5 മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളമെന്ന് കാണുന്നു. ആത്മീയമായി പറഞ്ഞാൽ നമ്മുടെ മാനസിക കുഴപ്പങ്ങളാകുന്ന വെള്ളങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് തൻ്റെ വാഗ്ദത്തങ്ങളാകുന്ന ശബ്ദം കേൾപ്പിക്കുന്നതും പ്രപഞ്ചത്തിൽ എന്ന പോലെ ആത്മീയമായും ദൈവം മഹത്വത്തിൻ്റെ ദൈവമെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു എന്നാണ് മഹാനായ സ്പർജൻ്റെ കാഴ്ചപ്പാട്. ഇന്ന് പലരും മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ്. ഇവിടെയാണ് ഒരു തകർപ്പൻ ഇടിമുഴക്കത്തിൻ്റെ ആവശ്യം. പ്രകൃതിയിലെ കുലുക്കം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. സംഘർഷങ്ങളുടെ നടുവിൽ യഹോവയുടെ ശബ്ദമായി ഇടിമുഴക്കം കേൾക്കുവാൻ നാം തയ്യാറാകുന്നു. പ്രിയരെ, വചനത്തിൽ കൂടി അവൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. സംഘർഷങ്ങളെ സധൈര്യം നേരിടുക. യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുവാൻ സങ്കീർത്തന 29:3-9 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ശക്തിയോടും മഹിമയോടും മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുകയും അഗ്നിജ്വാലകളെ ചിന്നിക്കുകയും പ്രസവിക്കുവാൻ സമയമായ മാൻപേടകൾക്ക് സുഖമായ പ്രസവം ദാനം നൽകുകയും ചെയ്യുന്നു. വനങ്ങളെ വ്യക്തമാക്കി കാണിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ ദൈവസ്നേഹവും വിശുദ്ധിയും കത്തിക്കുന്നു. ഇതാണ് പെന്തക്കോസ്തിൻ്റെ പൊരുൾ. അപ്പോസ്തല പ്രവൃത്തി 2:2-3. ദൈവമക്കളുടെ അഥവാ ദൈവവചനം ശക്തമായി പ്രഘോഷിക്കുന്നവരുടെ ശബ്ദം യഹോവയുടെ ശബ്ദമാണ്. എല്ലായിടത്തും ഈ ശബ്ദം മുഴങ്ങിക്കേൾക്കണം. ഇത് മാനസാന്തരത്തിന് വിളിക്കുന്ന മനുഷ്യപുത്രൻ്റെ ശബ്ദമായി ജനം കാണുകയും കേൾക്കുകയും ചെയ്യണം. സഹോദരങ്ങളെ, എത്ര വർഷമായി അവൻ്റെ വരവ് സമീപമായിരിക്കുന്നു, ഒരുങ്ങുക എന്ന വചനം കേട്ടവരാണ് നാം. എന്നിട്ടും താഴ്വരയിൽ തന്നെ നിൽക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. പേടിച്ചും പകച്ചും നിൽക്കാതെ പർവ്വതത്തിൽ അവനോടൊപ്പം കുടിൽ കെട്ടി പാർക്കുവാൻ ആഗ്രഹിച്ച പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കും അവനോടൊപ്പം പാർക്കേണ്ടതല്ലേ? ആ നിത്യതയിൽ അവനോടൊപ്പം നമുക്കും പാർക്കുവാനായി നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാം. കാലമേറെയില്ല, കാന്തൻ വരാറായി. ഒരുക്കമുള്ളവരായി കാത്തിരിക്കുക. അവൻ്റെ ശബ്ദം ശ്രദ്ധിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. നാലാമതായി, മത്സരികളുടെ മേൽ ഉണ്ടായ കുലുക്കം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം വായിക്കുക. അതിൻ്റെ 31-ും 32-ും വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ചില മനുഷ്യരെ എത്ര പഠിപ്പിച്ചാലും അവർ പഠിക്കുകയില്ല എന്നത് ഏത് കാലത്തെയും മനുഷ്യ സ്വഭാവമാണ്. പിറുപിറുപ്പും മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവജനമായ ഇസ്രായേലിൻ്റെ ഒരു പ്രധാന ദൂഷ്യമായിരുന്നിത് എന്ന് വചനത്തിൽ നിന്ന് വ്യക്തമാണ്. കനാൻ നാട് ഒറ്റുനോക്കിയവർ പറഞ്ഞ ദുർവർത്തമാനം യോശുവയും കാലേബും ഒഴികെയുള്ള ആളുകൾ യഹോവയെ വേദനിപ്പിച്ചു. അതിൻ്റെ ശിക്ഷയായി ദുർവർത്തമാനം പറഞ്ഞവരും അത് കേട്ട് പിറുപിറുത്തവരും ഒരു ബാധ മൂലം മരിക്കുവാനിടയായി. ഇത് കണ്ടിട്ടും ഒരു മാറ്റവും ഉണ്ടാകാത്ത ജനം അധികം കഴിയും മുമ്പേ അടുത്ത ആരോപണം ഉന്നയിച്ചു. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ജനം. ഇങ്ങനെയുള്ള ജനത്തെ തൻ്റെ മഹത്വവും ഭയങ്കരത്വവും മനസ്സിലാക്കുവാനും വീണ്ടും അവരെ പഠിപ്പിക്കുവാനുമായി ദൈവം അടുത്ത ഘട്ടമായി ഭൂമിയെ ഒന്ന് കുലുക്കി. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനെന്ന് യെശയ്യാ 2:17 കാണുന്നു. ഈ കുലുക്കത്തിന് കാരണക്കാരായത് കോരഹ് ലേവിഗോത്രം, ദാഥാൻ രൂബേൻ ഗോത്രം, അബീരാം ഓൻ എന്നിവരാണ്. ഇവർ തങ്ങൾ വിശുദ്ധരെന്ന് സ്വയം പ്രഖ്യാപിച്ച് മോശയും അഹരോനെയും കുറ്റപ്പെടുത്തുന്നു. ആരും സ്വയം വിശുദ്ധർ എന്ന് പറയുകയല്ല വേണ്ടത്, അത് ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയാണ് വേണ്ടത്. യഹോവയാണെന്ന് വ്യക്തമാക്കുന്ന സംഖ്യാപുസ്തകത്തിൻ്റെ 16:3-5 വാക്യങ്ങൾ മത്സരികളുടെ വ്യാജഭാവത്തെപ്പറ്റി യഹോവ മോശയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്തതായി മോശയെ വേദനിപ്പിച്ചത് ദാദാൻ, അബീരാം എന്നീ മത്സരികളുടെ നിന്ദയുടെയും അനുസരണക്കേടിൻ്റെയും വാക്കുകളാണ്. മോശ അവരെ വിളിച്ചപ്പോൾ, ഞങ്ങൾ വരികയില്ല, നീ കണ്ണ് ചൂഴ്ന്നെടുക്കുമോ? വന്ന ദേശം അനുഗ്രഹമേറിയതും ഇപ്പോൾ ആയിരിക്കുന്നത് മരുഭൂമിയുമാണ്. അതിനും മോശയെ പരിഹസിച്ചു. കൂടാതെ അവർക്ക് നൽകുമെന്നറിയിച്ച ദേശം മോശ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അടുത്ത കുറ്റം. അവരെ കോപാകുലരാക്കുവാൻ ഇവ കാരണങ്ങളായി തീർന്നു. പിന്നീട് അവർക്കറിയേണ്ടത് മോശയെ ആരാണ് ഇസ്രായേൽ ജനത്തിൻ്റെ അധിപതിയാക്കിയതെന്നാണ്. സംഖ്യാ 16:13. ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിപ്പാൻ യഹോവ ആവശ്യപ്പെട്ടപ്പോൾ മോശ ഈ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നതാണ്. ദൈവത്തോട് മോശ ഈ ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരം പറയണമെന്നും ചോദിച്ചിരുന്നു. പുറപ്പാട് 3:13-14 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനോട് ഇതേ ചോദ്യം ഒരിക്കൽ ഉയർന്നു വന്ന് നമുക്ക് കാണാം. മത്തായി എഴുതിയ സുവിശേഷം 21:23. യഹോവ ഇവരുടെ വാക്കുകൾ കേട്ട് കോപാകുലനായി. യഹോവയ്ക്ക് പ്രിയപ്പെട്ടവനാണ് മോശ. ആ മോശയെ വേദനിപ്പിച്ചാൽ അത് യഹോവയെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. നാവുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും കഴിവുള്ളവനെ സാത്താൻ കണ്ടെത്തി അവൻ്റെ പ്രവൃത്തിക്കാവശ്യമായ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ആദ്യം ചതിയാണിതെന്ന് ഈ മത്സരികൾ മനസ്സിലാക്കുകയില്ല. പിന്നെ മനസ്സിലാക്കുമ്പോൾ സാത്താൻ അവരുടെ കഴുത്തിൽ കുരുക്കിട്ട് കഴിയും. ഒരു നേതാവിൻ്റെ കുറ്റം കണ്ടെത്തി അവൻ്റെ സ്ഥാനം തട്ടിയെടുപ്പാൻ നാറുന്ന രാഷ്ട്രീയ കളി ദൈവമക്കൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു തീരുമാനത്തിനായി യഹോവയുടെ സന്നിധിയിൽ ധൂപകലശവുമായി എത്തിയിട്ടും സമാഗമന കൂടാരവാതുക്കൾ നിന്നിട്ടും മത്സരികൾ മോശയ്ക്കെതിരായി സംസാരിച്ചു. മത്സരികൾ നേരിട്ട കുലുക്കം അപൂർവ രീതിയിലുള്ളതായിരുന്നു. അത്രയ്ക്കവർ യഹോവയെ കോപിപ്പിച്ചവരാണ്. ഭൂമി വായ് തുറന്നു, സകലരെയും സകലതിനെയും വിഴുങ്ങി ജീവനോടെ തന്നെ ഓടിമാറിയവരിൽ ആരും ശേഷിക്കാതെ സ്വർഗത്തിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. എത്ര ഭയങ്കരമായ ന്യായവിധി! സംഖ്യ 16:18-19 വരെ, 26-30 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കുലുക്കം മാറ്റം വരുത്തുന്നവരുണ്ട്. കോരഹിൻ്റെ മക്കൾ ആ കൂട്ടത്തിലുള്ളവരാണ്. സംഖ്യ 26:10-11 വരെയും സങ്കീർത്തനം 34:3. കോരഹ് പുത്രന്മാരെ പോലെ ഗർവും പുറുപുറുപ്പും അഹങ്കാരവും ഉപേക്ഷിച്ച് തിരുനിവാസത്തിൽ എത്തുക. യാഗപീഠമാകട്ടെ നമ്മുടെയും ആശ്രയം. നിഗളിച്ച് ദൈവത്തോടും ദൈവമക്കളോടും മത്സരിക്കുന്നവരെ മറക്കരുത്. ഭൂമി നിങ്ങളുടെ കീഴെ വായ് പിളർക്കുമെന്നു. യഹോവയിങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് മത്സരികളെ ദഹിപ്പിക്കുന്നത് ഇന്നും സംഭവിക്കുമെന്നുള്ളത്. മത്സര മനോഭാവം നിർത്തി രക്ഷകനിൽ ആശ്രയിപ്പാൻ ദൈവം നിങ്ങളെ അനുവദിക്കട്ടെ. 5. യെരിഹോ തകർത്ത വിശ്വാസത്തിൻ്റെ കുലുക്കം. യോശുവ 6:20. വാഗ്ദത്ത നാട്ടിലെ നന്മ അനുഭവിപ്പാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഭാഗം മനസ്സിലാക്കാൻ യോശുവയുടെ പുസ്തകം 6 വായിക്കുക. ആദ്യമയച്ച ഗോത്രത്തലവന്മാരിൽ 2 പേരൊഴികെ ബാക്കി സകലരുടെയും നാവ് പിഴച്ചതിനാൽ അനേകർ മരുഭൂമിയിൽ പട്ടുപോയി. അവരെ നയിച്ച യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം അവൻ്റെ ശുശ്രൂഷകനായ യോശുവയെ ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചു. കനാനിലെത്തേണ്ടവർ ചെയ്യേണ്ട ചില ചുമതലകൾ ജനത്തെ ഏൽപ്പിച്ച് ഭംഗിയായി പൂർത്തീകരിക്കേണ്ട നേതൃത്വ പാഠവും യോശുവയിൽ കണ്ട ദൈവം അവനെ ധൈര്യപ്പെടുത്തുന്നു. യോശുവ 1:3-6. ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളേവ? മോശ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കണം. യോശുവ 1:7-9 വാക്യങ്ങൾ. ഈ ജനത്തെ യോർദാനക്കരെ കടത്തണം. നിയമപ്പെട്ടകം നിങ്ങൾ എടുക്കണം. ലേവ്യർ പെട്ടകവുമായി പുറപ്പെട്ടപ്പോൾ നിങ്ങൾ താമസ സ്ഥലം വിട്ട് പുറപ്പെടണം. 3. പരിച്ഛേദന ഏൽക്കണം. മിസ്രയീമിൻ്റെ നിന്ന തൻ്റെ ജനത്തിൽ നിന്ന് ഉരുട്ടിക്കളയുവാൻ ദൈവം നിർദ്ദേശം നൽകി. യോശുവ 5:3-9 വരെ. ഈ 3 പൂർത്തീകരിച്ചവരുടെ മുമ്പിൽ അടുത്ത പ്രശ്നമെത്തി, എരിഹോ കടക്കുക എന്നത്. 4. എരിഹോ കടന്നേ മതിയാകൂ. കടക്കേണ്ടവർ ചില നിബന്ധനകൾ അനുസരിക്കണം. യോശുവ 6:1-4 വരെയും 6:20-24 വരെയുള്ള വാക്യങ്ങൾ. നാമും പുതിയ നിയമ ക്രിസ്ത്യാനികൾ നിത്യത നേടുവാൻ പ്രാപ്തരാകണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ ചെയ്തേ മതിയാകുള്ളൂ. ഹൃദയ പരിച്ഛേദന ഏറ്റ ശേഷം അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം. മുൻപിൽ വരുന്ന പ്രതികൂലത്തെ ഭയപ്പെടാതെ നേരിടുക. യഹോവ നമ്മോടുകൂടെയുള്ളതിനാൽ അവൻ ഭൂമിയെ കുലുക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുലുക്കം നമ്മെ മുൻപോട്ട് നടത്തും. ദൈവത്തിൻ്റെ യെരിഹോ കടക്കുക എന്ന നിർദ്ദേശം എപ്രകാരം നടക്കുമെന്ന് യോശുവയുടെ ഭയം മാറ്റാൻ ഒരാൾ വന്നു. യോശുവ 5:13-14 വാക്യങ്ങൾ.